ಆಕಾಶವಾಣಿ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിയും വികസനവും ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര കരാറുകളുടെ സമയപരിധി പാലിക്കുന്നതിനായി ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭീകരവിരുദ്ധ സഹകരണത്തെ അഭിനന്ദിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം പ്രഖ്യാപിച്ച് BJP AIADMK സ്വാഗതം ചെയ്ത് BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയാകും. ISSF ഷൂട്ടിംഗ് ലോകകപ്പിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്ഥാനം. ISL ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പോർച്ചുഗൽ സ്ലോവാക്കിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉന്നതതല യോഗങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പോർച്ചുഗലും സ്ലോവാക്കിയയും തമ്മിലുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധം വിശാലമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തത്തിന് വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാര കരാറുകളുടെ സമയപരിധി പാലിക്കുന്നതിനായി ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇരുഭാഗത്തും പ്രയോജനകരമാകുന്നതാകണം വ്യാപാര കരാറുകളെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 9th ആഗോള സാങ്കേതിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക പോലുള്ള പങ്കാളിത്ത രാഷ്ട്രങ്ങളുമായി ആഗോള വ്യാപാര ബന്ധം പുനർനിർമ്മിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് മുന്നിലുള്ള അവസരങ്ങൾ ശ്രീ ഗോയൽ എടുത്തു പറഞ്ഞു. വ്യാപാര രംഗത്ത് ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ആഗോള താരിഫ് വ്യാപാര ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനക്ഷമമാക്കി കേന്ദ്ര സർക്കാർ. ഇറക്കുമതി കയറ്റുമതി വെല്ലുവിളികൾ വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ ബാങ്കിംഗ് തുടങ്ങിയവ ഹെൽപ്പ് ഡെസ്ക് കൈകാര്യം ചെയ്യുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരികൾക്ക് DGFTEDI@NIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ 1800-111-555 എന്ന ടോൾ ഫ്രീ നമ്പറിലോ പരാതികൾ അറിയിക്കാവുന്നതാണ്. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിയും വികസനവും ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ആനന്ദപൂർ ധാമിൽ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരുടെ ജീവിതം സുഗമമാക്കുന്നതിന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, ആയുഷ്മാൻ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
आज हर जरूरतमंद प्रधानमंत्री गरीब कल्याण अन्न योजना के कारण खाने की चिंता से मुक्त है. आज हर गरीब और बुजुर्ग आयुष्मान योजना के कारण इलाज की चिंता से मुक्त है. आज हर गरीब पीएम आवास योजना के कारण अपने पक्के घर की चिंता से मुक्त हो रहा है. गरीब और वंचित के उत्थान का संकल्प, सबका साथ सबका विकास का मंत्र, सेवा की ये भावना आज सरकार की नीति भी है और निष्ठा भी है.
ഇന്നലെ ഉത്തർപ്രദേശിലെ വാരാണസി സന്ദർശിച്ച പ്രധാനമന്ത്രി 3880 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. ആസിയൻ ഇന്ത്യ വ്യാപാര ചരക്ക് കരാറിന്റെ സംയുക്ത സമിതി യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും ആസിയാനും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരം 121 ബില്യൺ ഡോളറിലെത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ ആഗോള വ്യാപാരത്തിന്റെ 11% വരുന്ന ആസിയാൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണെന്നും യോഗം വിലയിരുത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭീകരവിരുദ്ധ സഹകരണത്തെ അഭിനന്ദിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണയെ കൈമാറിയത് സംബന്ധിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സമൂഹമാധ്യമ കുറിപ്പിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ആക്രമണത്തിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ വലിയ ചുവടുവയ്പാണിതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട 6 അമേരിക്കക്കാർ ഉൾപ്പെടെ 166 പേർക്ക് നീതി ലഭിക്കണമെന്നാണ് അമേരിക്കയും ആഗ്രഹിക്കുന്നതെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. തമിഴ്നാട്ടിൽ AIADMK വീണ്ടും NDA ചേർന്നു. ചെന്നൈയിൽ AIADMK അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമിയുടെ സാന്നിധ്യത്തിൽ BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായാണ് പ്രഖ്യാപനം നടത്തിയത്. എടപ്പാടിയുടെ നേതൃത്വത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ശ്രീ അമിത്ഷാ അറിയിച്ചു. NDA സഖ്യകക്ഷികളുമായി ചേർന്ന് തമിഴ്നാടിനെ പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. NDA ചേരാനുള്ള AIADMK തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. തമിഴ്നാടിന്റെ പുരോഗതിക്കൊപ്പം തമിഴ് സംസ്കാരം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും NDA സർക്കാർ നിറവേറ്റുമെന്നും ശ്രീ മോദി പറഞ്ഞു. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയാകും. കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിൽ നടക്കാനിരിക്കുന്ന വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായുള്ള 32 മത്സരങ്ങളിൽ ഒന്നായ തീം മ്യൂസിക്കിലെ വിജയികളെ പ്രഖ്യാപിച്ചു. 6 വിജയികളെയാണ് തെരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംഗീത മേഖലയിലെ പ്രതിഭകളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് മത്സരത്തിന്റെ ലക്ഷ്യമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പറഞ്ഞു. രാജ്യത്തെ സർഗാത്മക മേഖലാ സമ്പദ്വ്യവസ്ഥയിൽ മഹാരാഷ്ട്രയും മുംബൈയും നിർണായക സ്ഥാനം വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക ദൃശ്യ ശ്രവ്യ ഉച്ചകോടി വേവ്സിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. സർഗാത്മക രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് വേവ്സ് 2025 ഭാഗമാകാൻ ചലച്ചിത്ര നടൻ മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
സ്റ്റോറി ടെല്ലിംഗ് ലെറ്റ്സ് അസ് ഡ്രീം, ഇമാജിൻ ആൻഡ് ക്രിയേറ്റ്, ആൻഡ് വിത്ത് വിഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇറ്റ് ബ്രിംഗ്സ് പീപ്പിൾ ടുഗദർ ആൻഡ് സ്പാർക്സ് പവർഫുൾ ഐഡിയാസ്. വേവ്സ്, ദ വേൾഡ് ഓഡിയോ വിഷൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ്, ഈസ് വെയർ ഓൾ ഓഫ് ദിസ് comes alive. It is not just about cinema or content. It's about innovation, collaboration, and the future of entertainment. In just 20 days, the world will be watching. Let us be part of the story that's about to unfold. Don't miss the moment.
അർജന്റീനയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. 4 സ്വർണം, 2 വെള്ളി, 2 വെങ്കലം എന്നിവയുൾപ്പെടെ ആകെ 8 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ചൈനയാണ് 1st സ്ഥാനത്ത്. ISSF ലോകകപ്പിന്റെ 2nd ഘട്ടം നാളെ പെറുവിലെ ലിമയിൽ ആരംഭിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11-ാം സീസണിന്റെ ഫൈനൽ ഇന്ന്. കലാശപ്പൂരിൽ കരുത്തരായ മോഹൻ ബഗാനും ബംഗളൂരു FC ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇതുവരെ 13 തവണ ബംഗളൂരുവും മോഹൻ ബഗാനും നേർക്കുനിർത്തിയപ്പോൾ 10 ജയം ബഗാനൊപ്പമായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 wicketsന് പരാജയപ്പെടുത്തി. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈയെ ബാറ്റിംഗിന് അയച്ചു. നിശ്ചിത ഓവറിൽ 9 wicketsന് 103 റൺസാണ് ചെന്നൈ നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 11-ാമത്തെ ഓവറിൽ തന്നെ ലക്ഷ്യം നേടി. പ്രഥമ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആന്റ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ മത്സരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്രസേന അംഗങ്ങൾ എന്നിവർ ഗെയിംസിന് തുടക്കം കുറിച്ച് നടന്ന മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. മത്സരങ്ങൾ ഈ മാസം 15 അവസാനിക്കും. മൊത്തം 1200 മത്സരങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 കടലാക്രമണത്തിന് സാധ്യത. ആലപ്പുഴ തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വിഷുക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു SMVT സ്റ്റേഷനിൽ നിന്ന് എറണാകുളം വരെയും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ. ഇന്ന് വൈകിട്ട് SMVT ബംഗളൂരുവിൽ നിന്നും സർവീസ് ആരംഭിക്കും. തിരിച്ച് ഈ മാസം 14 എറണാകുളത്ത് നിന്ന് സർവീസ് നടത്തുന്ന രീതിയിലാണ് ക്രമീകരണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നു. ഹനുമാന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ദിനമാണിത്. ദേശീയ തലസ്ഥാനത്ത് ഉൾപ്പെടെ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ തിരക്ക് അനുഭവപ്പെട്ടു. പശ്ചിമബംഗാളിൽ പുതിയ വഖഫ് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം രൂക്ഷം. മുർഷിദാബാദ് ജില്ലയിൽ നടന്ന റാലിക്കിടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. അതേസമയം പുതിയ വഖഫ് നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ മാസം 16 മത മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. US ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 84% അധിക തീരുവ 125% ഉയർത്തി ചൈന. ചൈനയ്ക്കുമേൽ US അമിത തീരുവ ചുമത്തുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക വ്യാപാര നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പറഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ 145% ഉയർത്താനുള്ള US നീക്കത്തിന് പിന്നാലെയാണ് ചൈനീസ് നടപടി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പുതിയ ആണവ കരാറിൽ എത്തിച്ചേരുന്നതിനുമായി ഇറാനും അമേരിക്കയും ഇന്ന് ഒമാനിൽ നിർണായക ചർച്ചകൾ ആരംഭിക്കും. ഇറാനിയൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി നയിക്കും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിയും വികസനവും ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര കരാറുകളുടെ സമയപരിധി പാലിക്കുന്നതിനായി ദേശീയ താൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭീകരവിരുദ്ധ സഹകരണത്തെ അഭിനന്ദിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം പ്രഖ്യാപിച്ച് BJPയും AIADMKയും. സ്വാഗതം ചെയ്ത് BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയാകും. ISSF ഷൂട്ടിംഗ് ലോകകപ്പിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയ്ക്ക് 2nd സ്ഥാനം. ISL ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.